കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു നമ്മുടെ ദൈവത്തിന്റെ ഹൃദയം നമ്മൾ അറിയണം. നമ്മുടെ ദൈവം അവിടുന്ന് ധാരാളമായിട്ട് തരുന്ന ദൈവമാണെന്ന് ഞാൻ പറഞ്ഞു. അല്പം തന്ന് വിടുന്ന കർത്താവല്ല, മറിച്ച് അവിടുന്ന് ധാരാളം തരുന്ന ദൈവമാണ്. ഇനി ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. ധാരാളം തരുന്നതിന്റെ അപ്പുറത്തും ഒരു പദപ്രയോഗമുണ്ട്, തനിക്കുള്ളത് മുഴുവൻ തരുന്ന ദൈവം. അങ്ങനെ വേണം ദൈവത്തെ കുറിച്ച് നമ്മൾ കാണാനായിട്ട്. തന്റെ ഏകജാതിനെ തന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തനിക്കുള്ളത് മുഴുവൻ ദൈവം നൽകി തന്നെന്ന. അല്പം പോലും പിടിച്ചു വെക്കാതെ തന്റെ മടിയിലിരുന്ന പൊന്നോമനെ പുത്രനെ നമുക്ക് തന്നപ്പോൾ നാം തിരിച്ചറിയണം, ഈ ദൈവം ഒന്നും പിടിച്ചു വെക്കുന്ന ദൈവമല്ല, അവിടുന്ന് തരുവാൻ മനസ്സുള്ള സ്നേഹവാനായ ദൈവമാണ്. ഈ പിക്ചർ നമ്മുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ബാലൻസ് തെറ്റിപ്പോകും. അതിൽ ഒരു കാര്യം ഞാൻ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 55 അധ്യായം 7 വാക്യം, Isaiah 55:7.
ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവിങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും.
നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. ഹീ വിൽ അബുണ്ടൻലി പാർഡൻ. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ദൈവം ധാരാളമായി ക്ഷമിക്കുന്ന ദൈവം. അത് പുതിയ നിയമത്തിൽ മാത്രമല്ല നമുക്കിത് കാണാനായിട്ട് കഴിയുന്നത്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവിടെ മുഴുവൻ നമുക്ക് വളരെ വ്യക്തമായും ശക്തമായും കാണാൻ പറ്റുന്ന ഒരു സത്യമുണ്ട്. ഹീ വിൽ അബുണ്ടൻലി പാർഡൻ. ദൈവം ധാരാളമായി ക്ഷമിക്കുന്ന ദൈവമാണ്. അല്പസ്വല്പമൊന്നും ക്ഷമിക്കുകയല്ല, പിന്നെങ്ങനെയാ ക്ഷമിക്കുന്നേ? ധാരാളമായിട്ട് ക്ഷമിക്കും. ഞാൻ ഒന്ന് രണ്ട് വാക്യം വായിച്ചിട്ട് ഞാൻ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. യെശയ്യാവിന്റെ തന്നെ 43 അധ്യായം 25 വാക്യം, Isaiah 43:25.
എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല, എന്നെ ഓർപ്പിക്ക.
ഓക്കെ, അവിടെ പറയാണ്, ഐ വിൽ നോട്ട് റിമെമ്പർ യുവർ സിൻസ്. ഞാൻ നിന്റെ പാപങ്ങളെ ഓർക്കുകയില്ല. ക്ഷമിക്കുക മാത്രമല്ല ദൈവം ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ പാപങ്ങളെ ഓർക്കുക പോലുമില്ല. ദൈവത്തിന് ഓർക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ പാപങ്ങളെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദൈവം. ദൈവത്തിന്റെ പ്രത്യേകത ഏതാ? ജസ്റ്റ് ക്ഷമിച്ചങ്ങ് വിടുകയല്ല ദൈവം ചെയ്യുന്നത്, മറിച്ച് അത് ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തത്. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഓർക്കത്തില്ലെന്ന്, ഒരിക്കൽ പോലും ഓർക്കത്തില്ലെന്ന്. എന്തൊരു അഷ്വറൻസ് അല്ലേ, എന്തൊരു ഉറപ്പാ അത്. ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പാപം ദൈവം ഓർമ്മ വെച്ചിരുന്നെങ്കിൽ നമുക്ക് ആ ദൈവത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ കടന്നു ചെല്ലാൻ കഴിയത്തില്ലായിരുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? ഇപ്പോൾ നാം ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്ന എങ്ങനെയാണെന്നറിയാമോ? എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുക മാത്രമല്ല, കർത്താവ് എന്ത് ചെയ്ത് കഴിഞ്ഞു? കർത്താവ് അത് ബ്ലോട്ട് ഔട്ട് ചെയ്ത് മായ്ച്ചു കളഞ്ഞു. അവിടെ എന്തില്ല, അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും ഇല്ലെന്ന്, നമ്മൾ പാപം ചെയ്തതിന്റെ യാതൊരു റെക്കോർഡും ഇല്ലെന്ന്, ഒരു റെക്കോർഡ് പോലും ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്ന ദൈവം. ഇതാ ദൈവത്തിന്റെ പ്രത്യേകത. വീണ്ടും Isaiah 38:17, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം അതിന്റെ 17 വാക്യം,
സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു, എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എന്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു.
ശ്രദ്ധിക്കണേ, ഈ ദൈവം പാപങ്ങൾ എറിഞ്ഞു കളഞ്ഞെന്നാ പറയുന്നേ. എങ്ങോട്ടെറിഞ്ഞേ? പുറകോട്ടെറിഞ്ഞു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പദപ്രയോഗമാണ്. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മളെ ഒന്ന് കൺവിക്റ്റ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുക. അതായത് നമ്മളെ പാപങ്ങൾ കർത്താവ് അത് ക്ഷമിച്ചപ്പോൾ പുറകോട്ടെറിഞ്ഞു കളഞ്ഞു. കാരണം എന്താ എന്ന് പറഞ്ഞാൽ, അത് മറന്നു കളയുന്ന ദൈവം, ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ദൈവം, ഓർക്കാൻ ആഗ്രഹിക്കാത്ത ദൈവം, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് പുതിയതൊന്ന് തുടങ്ങിയവനായ ദൈവമാണ് നമ്മുടെ സ്നേഹവാനായ ദൈവം. അതുകൊണ്ടാണ് ഏശയ്യ പ്രവാചകൻ ഹുസൈൻ കർത്താവ് പറഞ്ഞത്, വരുവിൻ ഏശയ്യ ഒന്ന് എടുക്കണ്ട, നമുക്കറിയാവുന്ന വാക്യോ, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. Let us reconcile. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ആയിരുന്നാലും ഞാൻ അതിനെ പഞ്ഞി പോലെയാക്കും. ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ജീവിതകാലം മുഴുവൻ കുറ്റബോധത്തിൽ ജീവിക്കുന്നവര്. പണ്ടെപ്പോഴും ഒരു പാപം ചെയ്തു പോയി, ആ കുറ്റബോധത്തിൽ മുഴുവൻ ജീവിതത്തിലും ജീവിക്കുന്ന വ്യക്തികളുണ്ട്. സാധു സുന്ദർ സിംഗ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കല് ഒരാള് അദ്ദേഹം ഒരു സ്വാമിയാണ്. ഇദ്ദേഹത്തെ സാധു സുന്ദർ സിംഗ് വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അപ്പൊ ഇദ്ദേഹം കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുകയാണ്, കൈ പൊക്കി പിടിച്ചോണ്ടാണ് നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കൈ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കൈ കൊണ്ട് ഒരാളെ കൊന്നു, അതിന്റെ പ്രായശ്ചിത്തമായിട്ട് ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഈ കൈ പൊക്കി പിടിക്കാമെന്ന് ഒരു നേർച്ച അങ്ങ് നേർന്ന് കൈ പൊക്കി പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ സ്റ്റിഫായി പോയി, ഇപ്പൊ താഴത്തുമില്ല. ഒത്തിരി പ്രായശ്ചിത്തങ്ങള് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാര്, പാപത്തിനൊറ്റ പരിഹാരമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് കുരിശിൽ നിർവഹിച്ചു. സ്വരങ്ങൾ എപ്പോൾ ദൈവത്തെ നമ്മൾ അറിയണം. കാരണം നമ്മൾ നോക്കുമ്പോൾ ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെയുള്ള നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഈ ദൈവം പിന്നെ എന്ത് വന്നേക്കുമായിട്ട് ഒന്ന് പുറത്താക്കി എന്നുള്ളത് ചിന്തിക്കുന്നു. അല്ല അല്ല, അതിനുശേഷവും ഈ മനുഷ്യന്റെ പിന്നാലെ അവരോട് ഇടപെട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ തന്നിലേക്ക് മടക്കി വരുത്തി അവരെ പുതിയ വ്യക്തികളാക്കുവാൻ ശ്രമിക്കുന്ന ദൈവത്തിന്റെ ഹൃദയം നാം കാണണം. സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഹൃദയം നാം കാണണം. ഇത് കണ്ടിട്ടാണ് ഏശയ്യാ പ്രവാചകൻ പറഞ്ഞത്, ആകാശം ഭൂമിക്കുമെതി ഉയർന്നിരിക്കുന്ന പോലെ നമ്മുടെ ചിന്തകളെക്കാൾ ദൈവത്തിന്റെ ചിന്തകൾ ഉയർന്നിരിക്കുന്നു. എവിടെ ആ വാക്യം എന്നറിയാവോ? നേരത്തെ വായിച്ച ഏശയ്യാ 55:7 അടുത്ത വാക്യമാണ്. ഈ പാപങ്ങൾ ക്ഷമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ്? ആകാശം ഭൂമിക്കുമേലെ ഉയർന്നിരിക്കുന്ന പോലെ നമ്മുടെ ചിന്തകളെക്കാൾ ദൈവത്തിന്റെ ചിന്തകൾ ഉയർന്നിരിക്കുക. എന്താ കാര്യം? ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്ന് കരുതിയ പാപങ്ങൾ അത് മുഴുവൻ മായ്ച്ചിട്ട് തന്റെ പുറകിലേക്ക് എറിഞ്ഞു. വേറൊരു നമ്മൾ വായിക്കുന്നതാണ്, ആഴിയുടെ ആഴങ്ങളിലേക്ക് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് എന്റെ പാപങ്ങൾ ദൈവം എറിഞ്ഞു കളഞ്ഞു. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരാൾ എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു വളരെ രസകരമായിട്ട് ഒരാൾ ജീവിച്ചിരിക്കുക, ഒരാൾ അതിനെ കുറിച്ച് ഇങ്ങനെ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ദൈവം നമ്മുടെ പാപങ്ങൾ സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് അവിടെ ഒരു ബോർഡും കൂടെ വെച്ചു, ഇവിടെ മീൻപിടുത്തം അനുവദിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊന്നും നിന്ദിയാൻ പാടില്ല, പൊക്കിക്കൊണ്ടുവരാനായിട്ട് പാടില്ല. ദൈവം സ്വരങ്ങൾ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ധൈര്യത്തോടെ കടന്നു പോകാനായിട്ട് കഴിയുന്നത്? കാരണം നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഒരു പാപം പോലും ദൈവം എന്ത് ചെയ്യത്തില്ല, ഓർക്കത്തില്ല. ഞാൻ മാനസാന്തരപ്പെട്ട് ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചപ്പോൾ അവൻ എന്റെ മുഴുവൻ പാപത്തിന്റെ ഭാരവും അവൻ കഴുകിക്കളഞ്ഞു. ക്രൂശിൽ ഓൾറെഡി നിവർത്തിച്ചതാ, പക്ഷേ അതെന്റെ ജീവിതത്തില് ഞാനത് അനുഭവിക്കുക. ഇനി വീണ്ടും സങ്കീർത്തനം 103 സങ്കീർത്തനം നമുക്കൊന്ന് വായിക്കുകയാണെങ്കിൽ, 103 സങ്കീർത്തനം, Psalms 103. അതിന്റെ 12 വാക്യം, Verse 12.
ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു.
ആ ശ്രദ്ധിച്ച്, വീണ്ടും കർത്താവ് പല വചനത്തിലൂടെ വീണ്ടും വീണ്ടും നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയാണ്. അതിന്റെ ആ ദൂരം ദൈവം കാണിക്കുക, എത്രത്തോളം ദൂരത്തിൽ ദൈവം നമ്മുടെ പാപങ്ങളെ അകറ്റി. ഒന്ന് പറഞ്ഞു, ആഴുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു, അത്രത്തോളം ഡീപ്പായിട്ട് ദൈവം എറിഞ്ഞു കളഞ്ഞു. ഇവിടെ പറയുകയാണ്, ഇത്രത്തോളം ലെങ്തിൽ ദൈവം എറിഞ്ഞു കളഞ്ഞു. എത്രത്തോളം? ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ നമ്മുടെ പാപങ്ങളെ അകറ്റി. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക ദൈവം. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നമുക്കിത് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുള്ളൂ, ക്ലാരിറ്റി കിട്ടുള്ളൂ. ഇതാ നമ്മുടെ ദൈവം. വീണ്ടും അതിന്റെ സാംസ് 103 വേഴ്സ് 3 ഒന്ന് വായിച്ചേ, 3
അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു.
ഇംഗ്ലീഷ് എങ്ങനെയാണ്? ഹൂ പാർഡൻസ് ഓൾ യുവർ ഇനിക്വിറ്റീസ് എന്നാ. എല്ലാ അകൃത്യങ്ങളും മോചിക്കുന്നു. ഏതെങ്കിലും ഒരെണ്ണം അല്ല സഹോദരങ്ങളെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ചിലത് അല്ല. നോ, ദൈവം ക്ഷമിക്കുമ്പോൾ അവൻ ധാരാളമായി ക്ഷമിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. ഇതാ നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ കുറിച്ചുള്ള ഈ പിക്ചർ വളരെ ക്ലിയർ ആയിട്ടൊന്ന് പതിഞ്ഞിരിക്കണം. എന്റെ കർത്താവ് എന്റെ പാപങ്ങൾ മുഴുവനോട് ക്ഷമിച്ചു, മുഴുവനോട് ക്ഷമിച്ചു. അപ്പോൾ അടുത്തൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരാം സ്വാഭാവികമായിട്ടും. അതിനുശേഷവും എന്റെ ജീവിതത്തിൽ പാപങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അതെങ്ങനെയാ? വീണ്ടും ജനിച്ചതിന് ശേഷവും എന്റെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഞാൻ പാപത്തിൽ വീണിട്ടുണ്ടല്ലോ, അതിനെന്താ ചെയ്യുന്നത്? ഞാൻ വളരെ കൃത്യമായി 1 യോഹന്നാൻ 1:7-9 വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ എന്താ, അങ്ങനെയാണോ? ഒന്ന് വായിച്ച വാക്യം ഒന്ന്, 1 യോഹന്നാൻ 1:7-9.
കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്.
അല്ല, 1 യോഹന്നാൻ 1:9. ശ്രദ്ധിച്ചാ, അവിടെ ഒരു വാക്കുണ്ട്, സകല എന്ന വാക്ക് കണ്ടോ? ഇംഗ്ലീഷിൽ ഓൾ എന്ന് എഴുതിയിരിക്കുന്നത്, ഓൾ, ഓൾ അൺറൈച്ചസ്നെസ്. അവൻ നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു മനോഹരമായ ഒരു ചിത്രം ഇതാ, ലൂക്കോസിന്റെ സുവിശേഷം 7 ഒരു ആ പാപിനിയായ ഒരു സ്ത്രീ. നമുക്ക് സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാൻ മൊത്തം വായിക്കുന്നില്ല. പരീശന്റെ വീട്ടിൽ യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. യേശു അവിടെ ചെന്നിരുന്നു. അപ്പോൾ ഈ പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു, കരഞ്ഞുകൊണ്ട് നിന്നു. ആ പരീശൻ പറയുന്നുണ്ട്, ഇവളൊരു വലിയ പാപിയല്ലോ. അപ്പോൾ അവൾ പാപിയാണെന്ന് ആ ദേശത്തിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം. ഷീ ഈസ് എ പബ്ലിക് സിന്നർ. ഒത്തിരി സീക്രട്ട് സിന്നേഴ്സ് ഉണ്ട്, പക്ഷെ ഇവളൊരു പബ്ലിക് സിന്നറാണ്. കുറച്ചു കാലം സീക്രട്ടായിട്ട് ചെയ്ത് കഴിയുമ്പം പിന്നെയാണ് പബ്ലിക് ആകുന്നത്, അതുവരെ സീക്രട്ടായിട്ട് കാര്യങ്ങൾ പോകും. പക്ഷെ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇത് പബ്ലിക്കായി പോയി. പരസ്യമായ പാപി, ആ നാട്ടിൽ എല്ലാവർക്കും അവളെ അറിയാം. അവൾ യേശുവിന്റെ കാൽപാദത്തിങ്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. പിന്നെ നമ്മൾ വായിക്കുന്ന കാര്യം ഇതാണ്, അവൾ മനോഹരമായ മുടി കൊണ്ട് അവൾ എന്ത് ചെയ്തു? യേശുവിന്റെ കാല് തുവർത്തി. ഞാൻ വിചാരിക്കുന്നത് ഇവൾ ഈ മുടി കൊണ്ട് തുവർത്തണമെന്ന് കരുതി വന്നോന്നുമല്ല, അവൾ യേശുവിന്റെ അടുക്കലേക്ക് വന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? എന്താ കാര്യം? ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം അവിടെ ഉണ്ട്, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചില്ല, കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 7 അതിന്റെ 50 എന്ന് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവൾ വന്നത് നമ്മളവിടെ കാണാൻ പറ്റും. 7:50
നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാൻ.
കണ്ടോ കണ്ടോ, നമ്മൾ സാറിന് എപ്പോഴും പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. എല്ലാരും പറഞ്ഞതാ, അവരവരുടെ വിശ്വാസം അവരവരെ രക്ഷിക്കും. അല്ല, ഇത് എന്ത് കാര്യത്തിലേ ഈ കോണ്ടെക്സ്റ്റിലായി പറഞ്ഞിരിക്കുന്നത്? ഈ സ്ത്രീ ഈ ഇത്രയും വലിയ പാപത്തിൽ ജീവിച്ച സ്ത്രീ, അവൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, യേശുവിന്റെ അടുക്കൽ ചെന്നാൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അവൾ ആ വിശ്വാസത്തോടുകൂടി യേശുവിന്റെ അടുക്കൽ പോയത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിന്റെ അടുക്കൽ യേശുവിന്റെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതി ആരൊക്കെ വന്നിട്ടുണ്ടോ അവരുടെ പാപങ്ങളൊക്കെയും യേശു ക്ഷമിച്ചിട്ടുണ്ട്. ഇവൾ ആ വിശ്വാസത്തോടെ വരിക, അവൾ വന്ന് കരയുക, അവൾക്ക് പറയാൻ വാക്കുകളില്ല. ഈ അവളുടെ കണ്ണുനീര് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം വാക്കുകളെക്കാൾ അപ്പുറമായി അവളുടെ ഹൃദയം അവൾ പകരുകയ, അതാ അവളുടെ കണ്ണുനീര്. ഒത്തിരി വാക്കുകളെക്കാളും ഒരു കണ്ണുനീർത്തുള്ളി ഒത്തിരി കാര്യങ്ങളെ കൺവേ ചെയ്യും. ഹന്ന കരഞ്ഞപ്പം ശബ്ദം പുറത്തു വന്നില്ലെന്നാണ്. ഹന്ന കരഞ്ഞപ്പം, ഇവള് കരഞ്ഞപ്പോൾ യേശുവിന്റെ കാലിലോട്ട് ഈ കണ്ണുനീരെല്ലാം കൂടെ വീണു. ഷോ, യേശുവിന്റെ കാലിൽ കണ്ണുനീര് വീണല്ലോ എന്നുള്ള ചിന്ത വന്നപ്പം അത് അവക്കൊന്ന് തുടയ്ക്കണം. അതുകൊണ്ടാ അവള് തലമുടി എടുത്ത് നോക്കിയപ്പോ അവക്ക് വേറെ തുടയ്ക്കാനായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. കാരണം അവൾ പ്ലാൻ ചെയ്യുന്ന, അവൾ വന്നത് യേശുവിന്റെ അടുക്കൽ വന്നത് പാപം ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തുടയ്ക്കുന്ന കാര്യം കൊണ്ടുവരുന്ന കാര്യം അവൾ ചിന്തിച്ചിട്ടില്ല. ഈ യേശുവിന്റെ കാൽപാദത്തിങ്കൽ കാലിലോട്ടി കണ്ണുനീരെല്ലാം കൂടെ വീണപ്പോഴത്തേന് ഇത് തുടയ്ക്കണമല്ലോ എന്ന് കരുതിയപ്പം അവൾ വേറൊന്നും ചിന്തിച്ചില്ല. അവളുടെ അന്നേരം ഉണ്ടായിരുന്ന മുടി, എനിക്കിത് മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ട്. ഈ ഞങ്ങൾ ഈ ബാച്ചലറായിട്ട് ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഈ അവിടെ കരിക്കല തുണി എന്ന് പറയാൻ കേട്ടിട്ടുണ്ടോ? കരിക്കല തുണി, നിങ്ങളുടെ ലാംഗ്വേജ് എന്താ എനിക്ക് അറിയത്തില്ല. അടുക്കളയിൽ ചൂട് സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാൻ തുണി ഉപയോഗിക്കുന്നു. ഇപ്പോഴാണ് ഈ കൊടിലും സാധനങ്ങളൊക്കെ വന്നത്, പണ്ട് തുണി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേന് ഞങ്ങൾ ബാച്ചലറായിട്ട് താമസിക്കുമ്പോ അവിടെ കരിക്കല തുണി എല്ലാം ഉണ്ടോ? എന്റെ കൂടെയുള്ള ഒരാൾ കൈലി മടക്കി കൊടുത്തിരിക്കുക, പുള്ളിക്കാരൻ ഈ കൈലിയുടെ അറ്റം എടുത്തിട്ട് എന്ത് ചെയ്തു, ഈ ചായ അങ്ങോട്ട് വാങ്ങി വെക്കുന്നുണ്ട്. കാരണം അവിടെ ഉണ്ടായിരുന്ന വേറൊന്നും സാധനമൊന്നും ഇല്ലാഞ്ഞത് കൊണ്ട് ഇദ്ദേഹം ഈ കൈലിയെടുത്ത് ഈ തുണി എന്നാ ഈ പാത്രത്തെ പിടിച്ചത് വാങ്ങി വെച്ചു. ഇതുപോലെ ഈ സ്ത്രീ, അവൾ വേറൊന്നും കണ്ടില്ല, യേശുവിന്റെ കാൽപാദങ്ങൾ കണ്ണുനീര് കൊണ്ട് നനയുന്ന കണ്ടപ്പോൾ അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല. അവൾ അവളുടെ മുടിയെടുത്ത് യേശുവിന്റെ കാലുകൾ തുടച്ചു, അവന്റെ പാദം ചുംബിച്ചു. കാരണം ഒരു കാര്യം അവൾക്കറിയാം, അവൾ പറഞ്ഞു കേട്ടതായിരിക്കും, യേശുവിന്റെ അടുക്കൽ വന്നാൽ വെറുതെ മടങ്ങി പോകത്തില്ല, എന്തെങ്കിലും തന്നുവിടുന്ന കർത്താവല്ല അവൻ, ധാരാളമായി തരുന്ന കർത്താവാ. എന്നിട്ട് യേശു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ലൂക്കോസ് 7-ൽ, ശ്രദ്ധിച്ചു അതിന്റെ.
അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു.
ശ്രദ്ധിച്ചേ, ഇവളുടെ അനവധിയായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ഒരൊറ്റ മൊമെന്റ് യേശു കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ കടന്നു ചെന്ന സ്ത്രീ, അവൾക്കൊരു കാര്യത്തിൽ വിശ്വാസമുണ്ട്, യേശുവിന്റെ അടുക്കൽ വന്നാൽ യേശുവിന്റെ പാപം ക്ഷമിക്കും. ഈ ഒരു വിശ്വാസത്തോടുകൂടിയാ വരുന്നേ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിക്കുമ്പം, ഒരു വീഴ്ച വരുമ്പം, ഒരു പാപം വരുമ്പം ഈ വിശ്വാസത്തോടുകൂടിയാണ് നാം ചെല്ലുന്ന കർത്താവിന്റെ അടുക്കല്? അവിടുത്തെ സന്നിധിയിൽ ധാരാളം ക്ഷമയുണ്ട്. ഇവളുടെ അനവധിയായ പാപങ്ങൾ മുഴുവൻ മോചിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് എന്റെ മനസ്സിലേക്ക് വന്ന ഈ ധാരാളമായിട്ട് ക്ഷമ കിട്ടിയ ആളാരെന്ന് അറിയാമോ? ക്രൂശിൽ കിടന്ന കള്ളന. ആ ക്രൂശിൽ കിടന്ന കള്ളന്റെ ഒരു യോഗ്യത അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷം അതിന്റെ 27:44 Matthew 27:44.
അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു.
ശ്രദ്ധിച്ച്, അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന രണ്ട് കള്ളന്മാരും ഒരുപോലെ യേശുവിനെ ദുഷിച്ചു. ഇടയ്ക്ക് വെച്ച് ഏതൊരു മൊമെന്റിൽ ഒരുത്തിന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. അവന്റെ വാക്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് അവന്റെ ട്രാൻസ്ഫോർമേഷൻ എഴുതിയിരിക്കുന്നത്. അതിന്റെ 23-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 23 നാൽപ്പതാം വാക്യം ഒരു വായിച്ചു. മറ്റവനോ
അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു.
അത്രയും നേരം ദുഷിച്ചിരുന്ന മനുഷ്യൻ, നിനക്കറിയോ ഈ കള്ളന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. അത്ര നല്ല വാക്കുകളൊന്നും അല്ല. അപ്പൊ ദുഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ വാക്കുകളായിരിക്കും അവർ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രൂശ് മരണം ഏറ്റവും വേദനയുള്ള മരണമായതുകൊണ്ട് അവര് പറഞ്ഞ ചീത്ത വാക്കുകൾ നമ്മുടെ ഇമാജിനേഷൻ അപ്പുറമായിരിക്കും. അപ്പോൾ ഇത്രയും നേരം രണ്ട് കള്ളന്മാരെ ദുഷിച്ചപ്പം ഒരുത്തനൊരു മൊമെന്റിൽ ഒരു ചിന്ത, അവൻ ആദ്യം ചെയ്ത് മറ്റവനെ ശാസിക്കുക ചെയ്തേ. ആദ്യം മറ്റവനെ ശാസിച്ചു, അവനോട് പറഞ്ഞടാ, സമശിക്ഷാവിധിയിലായിട്ട് തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? എന്തോ ഒരു മാനസാന്തരം. എന്ത് പറയാണ്? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായിട്ട് കിട്ടുന്നു, ഇവനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓ പ്രൈസ് ദി ലോർഡ്. മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം അതാ. എന്താ മാനസാന്തരം? ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാ. രണ്ടാമത്തെ കാര്യം, യേശു ഏറ്റവും വലിയ പരിശുദ്ധന, ഒരു പാപം ചെയ്തിട്ടില്ല. ഇതാ മാനസാന്തരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവൻ പറയാം, നമുക്ക് യോഗ്യമായതാ, നമ്മൾ പ്രവർത്തിച്ചതിന്റെ ശിക്ഷ കിട്ടുന്നത്. എടാ മിണ്ടാതിരിക്കുന്നതുകൊണ്ട്, ഈ കിടക്കുന്നവൻ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. അന്നിട്ട് യേശുവിലേക്ക് തിരിഞ്ഞു. വേഴ്സ് 42, പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. ഞാനൊക്കെ എവിടെ നിന്ന് ഇതൊക്കെ മനസ്സിലായെന്നുള്ളു. അപ്പൊ നേരത്തെ എന്തൊക്കെയോ ഐഡിയാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, യേശുവും രാജ്യത്വവും എന്തൊക്കെ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. കർത്താവിന്റെ റെസ്പോൺസ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും. എന്തുകൊണ്ട് ആശ്ചര്യപ്പെടുത്തിയെന്നറിയാവോ? ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഒരാള് ഒരു മണിക്കൂർ മുഴുവൻ ചീത്ത വിളിച്ചു, ഈ ഒരു മണിക്കൂറിന്റെ അവസാനം സോറി സോര എന്ന് പറഞ്ഞ നമ്മൾ എന്നാ പറയും? ഒരു മണിക്കൂർ നമ്മളെ വിളിക്കാവുന്ന ചീത്ത മുഴുവൻ വിളിച്ചിട്ട് അതിനുശേഷം പറയാണ് സോര തെറ്റിപ്പോയി, സോറി കേട്ടോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ റെസ്പോൺസ്? വേറെ പണിയുണ്ട് പോയി നോക്കടാ, നീ ഇത്രയും നേരം എന്നെ ചീത്ത വിളിച്ചിട്ട് നീ ഇപ്പൊ സോറി പറയുന്നു. ഇതാ ഞാൻ പറഞ്ഞ യേശുവിനെ വ്യത്യസ്തനാക്കുന്ന ഘടകം. അതാ ദൈവത്തിന്റെ ക്ഷമയുടെ ആഴം എന്താണെന്ന് നാം അറിയേണ്ടത് യേശുവിന്റെ നിന്നാ പഠിക്കണ്ടേ. അത്രയും നേരം ചീത്ത വിളിച്ചവൻ, ഒരു ഭാവഭേദം പോലും ഇല്ലാതെ ഇവൻ ഒരു മൊമെന്റ് ഇത്ര സമയം എടുത്ത് കാണും സംസാരിക്കാനായിട്ട്. ഫ്യൂ സെക്കൻഡ്സ്, ഏതാനും സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റ് എടുത്ത് കാണും ഇവൻ ഇത്രയും പറയാൻ. അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിലായിരുന്നിട്ടും നീ എടാ നിർത്ത്, പിന്നെ യേശു രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. ഒറ്റ മിനിറ്റ് കൊണ്ടാണ് ഈ കാര്യം സംഭവിച്ചത്. ഒരു ഭാവഭേദം പോലും, ഇത്രയും നേരത്തെ ചീത്തവിളി, ഒരു മിനിറ്റിന്റെ മാനസാന്തരം. യേശു പറയാണ്, ടുഡേ, ഇന്ന് യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. നീ ഇന്ന് എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കും. ഇതാ ദൈവത്തിന്റെ ക്ഷമയുടെ ആഴം, ദൈവത്തിന്റെ ഫോർഗിവ്നെസിന്റെ ആഴമതാ. അത്രയും നേരം മോശമായ പ്രവർത്തിച്ചവനെ ഒരു റെസ്പോൺസും ഇല്ലാതെ, ഒരു മോശമായ റെസ്പോണ്ട് ചെയ്യാതെ അവനോട് ക്ഷമിച്ച ദൈവം. ഈ ക്രൂശിൽ കിടക്കുമ്പോൾ എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം യേശു പറയാണ്, പിതാവേ, ഇവര് ചെയ്യുന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശ് മുഴുവൻ ക്ഷമയാ, ക്രൂശ് മൊത്തത്തിൽ ക്ഷമയുടെ ചിഹ്നമാ. പക്ഷേ അത് മാത്രമല്ല, യേശു അവിടെ കിടന്നുകൊണ്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് മുഴുവൻ ക്ഷമയുടെ സ്റ്റേറ്റ്മെന്റാ. ഇവര് ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാൽ ഇവരോട്, അറിയത്തില്ലേ ഇവർക്ക്? അവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, എന്താ അറിയാത്തെന്നറിയാവോ? അവരറിഞ്ഞിരുന്നുവെങ്കിൽ തേജസിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അവിടുന്ന് ലോകരക്ഷകനാണെന്ന്, ദൈവത്തിന്റെ പൊന്നോമന പുത്രനാണെന്ന് അവരറിഞ്ഞില്ല. അവന്റെ കർത്താവ് പറഞ്ഞത്, പിതാവേ, ഇവരെ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. സ്വരങ്ങളെ, നമ്മള് വളരെ സീരിയസ് ആയിട്ട് ദൈവത്തിന്റെ ക്ഷമയെ കുറിച്ച് പഠിക്കണം. എന്തുകൊണ്ട് ദൈവത്തിന്റെ ക്ഷമയെ കുറിച്ച് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്നറിയാമോ? ദൈവത്തിന്റെ ക്ഷമ അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരോട് ധാരാളമായി ക്ഷമിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ക്ഷമ അറിയുകയും അനുഭവിക്കാത്തതും ചെയ്യാത്തിടത്തോളം നമുക്കൊരിക്കലും മറ്റുള്ളവരോട് ധാരാളമായി ക്ഷമിക്കാനായിട്ട് കഴിയത്തില്ല. കൊളോസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം, കൊളോസിയൻസ് ചാപ്റ്റർ 3:13.
അതിക്രമങ്ങളിലും നിങ്ങൾ ജഡത്തിന്റെ
കൊളോസ്യർ 3:13,
അന്യനും പൊറുക്കയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ.
ശ്രദ്ധിച്ച്, ആദ്യം പറഞ്ഞു അന്യോന്യം പൊറുക്കണം, ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ എന്ത് ചെയ്യണം, തമ്മിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാണ്. എങ്ങനെ ക്ഷമിക്കണം എന്ന് പറയാണ്, അങ്ങനെ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ഇതാ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. എങ്ങനെ കർത്താവ് ക്ഷമിച്ചേ? അത് ഞാൻ ആദ്യം പറഞ്ഞത്, ധാരാളമായിട്ട് ക്ഷമിച്ചു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ കർത്താവ് ക്ഷമിച്ചു. ആയുടെ ആഴത്തിന്റെ അടിയിലേക്ക് പാപങ്ങൾ എറിഞ്ഞു കളഞ്ഞതുപോലെ കർത്താവ് ക്ഷമിച്ചു. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ ക്ഷമിക്കേണ്ടത് എങ്ങനെയാ? കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ. നമ്മുടെ ക്ഷമ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി, എങ്ങനെയാണെന്ന്. നമ്മളെങ്ങനെ ക്ഷമിക്കുന്നത്? എന്നിട്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ വളരെ വിദഗ്ധമായ പ്രാർത്ഥന എസ്കേപ്പ് ചെയ്തു. നമ്മൾ പറഞ്ഞത് അത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. കാണാതെ എല്ലാവർക്കും അറിയാം, കാരണം ചെറുപ്പത്തിൽ പഠിച്ചല്ലേ. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ, പിന്നെ അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, അടുത്തത് ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങനെയാണോ? ഒരൊറ്റ പ്രാർത്ഥന മാത്രം സെന്റൻസ് ഇച്ചിരി കർത്താവ് മാറ്റിക്കളഞ്ഞു, ബാക്കിയെല്ലാം ഓരോ സെന്റൻസ് ഉള്ളു. പക്ഷെ ഈ സെന്റൻസ് മാത്രം ഇച്ചിരി കോംപ്ലക്സ് സെന്റൻസ് ആയിപ്പോയി. ഇവിടെ മാത്രം കർത്താവ് ഒരു കണ്ടീഷൻ അങ്ങ് വെച്ചു, മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ. മത്തായിയുടെ സുവിശേഷം അങ്ങനെ എഴുതിയിരിക്കുന്നത്, മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. നമ്മൾ വളരെ ബുദ്ധിമാരുന്നു, നമുക്ക് മനസ്സിലായി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ എന്റെ കാര്യം പോക്ക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഒറ്റുകുതർ പ്രാർത്ഥന അങ്ങ് തട്ടിക്കളഞ്ഞു. കാരണം എന്താ അറിയോ, ഇത് പ്രാർത്ഥിച്ചാൽ എന്റെ കാര്യം പോക്ക, കാരണം ഞാൻ ക്ഷമിക്കുന്ന പോലെ എന്നോടും ക്ഷമിക്കുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ശ്രദ്ധിച്ചേ. ബാക്കി ഇത്രയും കാര്യം പറഞ്ഞപ്പോഴത്തേന് ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഇങ്ങനെ പറഞ്ഞിരിക്കുക, ബാക്കിയെല്ലാം ഓരോ സ്റ്റേറ്റ്മെന്റ്, അന്നുള്ള ആഹാരം തരണമേ, മറ്റുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന പോലെ ഞങ്ങൾക്ക് തരണമെന്നില്ല പറഞ്ഞു. ഇല്ല, ഇത് മാത്രം ഒരു പ്രത്യേകതയുള്ള കാര്യമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ക്ഷമ എന്ന് പറഞ്ഞ കാര്യം എത്ര ഇമ്പോർട്ടന്റ് ആ സഹോദരങ്ങളെ, എത്ര ഇമ്പോർട്ടന്റ് ആ. ഒരിക്കലും പത്രോസ് വന്ന് കർത്താവിന്റെ അടുക്കൽ ചോദിച്ചു, കർത്താവേ, ഈ കർത്താവ് ഈ ക്ഷമയെക്കുറിച്ച് ഇടയ്ക്കിടെ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, ആ പുള്ളിക്കാരന്റെ കുറ്റബോധം കോമയാണെന്ന് എനിക്ക് തോന്നുന്നത്. 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഈ റബ്ബിമാര് പറഞ്ഞ് 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയെന്ന. അന്നത്തെ ഈ യഹൂദ റബ്ബിമാർ ഇത്തിരി പേരുണ്ട്. ഇപ്പൊ അവരുടെ ഓഫീസ് പറഞ്ഞത് 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി. ഇപ്പൊ പത്രോസ് കുറച്ചും കൂടെ ഔദാര്യ പുരുഷനായിട്ട്, കാരണം യേശുവിന്റെ ടീച്ചിങ് ഒക്കെ അല്ലേ കേട്ടോണ്ടിരിക്കുന്നത്. ആ പുള്ളി പറഞ്ഞ് 3 ശരി എന്നാ 7 കൊടുത്തേക്കാം, ഒരു നല്ലൊരു നമ്പരും കൂടെ ആയിക്കോട്ടെ. കർത്താവേ, സഹോദരൻ എന്നോട് പിഴച്ചാൽ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? കർത്താവ് പറഞ്ഞു, പത്രോസെ, അറിയാം നമുക്ക് 7 70 പ്രാവശ്യം, 70 times 7 എത്ര പ്രാവശ്യമാ? 490 പ്രാവശ്യം, 490 times എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ക്ഷമിക്കണമെന്ന്. നമുക്ക് ഈ അൺലിമിറ്റഡ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അല്ലേ, അല്ലേ? അൺലിമിറ്റഡ് ടോക്ക് ടൈം എന്ന് കേട്ടാൽ എപ്പ ചാർജ് നിയോഗിച്ചാൽ മതി, അൺലിമിറ്റഡ് ആണ് നമ്മളുടെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. പക്ഷെ കർത്താവ് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ അൺലിമിറ്റഡ് ആകണം. എന്താണെന്നറിയാവോ? ക്ഷമയുടെ കാര്യത്തിൽ. സ്വരങ്ങളെ ക്ഷമിക്കുന്നതിന്റെ കാര്യം എന്തുകൊണ്ട് കർത്താവ് ഈ അൺലിമിറ്റഡ് പറയാൻ കാര്യം? ഇതെപ്പോഴും വേണ്ട കാര്യമാണ്. ഈ ക്ഷമിക്കുക എന്ന് പറഞ്ഞ കാര്യം ഒരു ദിവസം എത്രയോ പ്രാവശ്യം ആവശ്യമായി വരുന്ന കാര്യമാണ്. നമ്മളെ ആരെങ്കിലും ഒന്ന് തട്ടിയാൽ അത് ക്ഷമിക്കണം അല്ലേ? ക്ഷമിക്കണം, ചില ബുദ്ധിമുട്ടാണ്. നമ്മളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ, നമ്മളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ, നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ. ഭാര്യാഭർത്താക്കന്മാരുടെ കാര്യത്തിലാണെങ്കിൽ രാവിലെ മുതൽ രാത്രി, അതുകൊണ്ട് പറഞ്ഞു സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്, അതിന് മുമ്പേ സെറ്റിൽ ചെയ്യണം. കാരണം അറിയാവോ, ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ പ്രശ്നവും സെറ്റിൽ ചെയ്തിട്ട് എന്ത് ചെയ്യാവുള്ളൂ? കിടക്കാവുള്ളൂ. ഉടമ്പ് വരെ പോകണമെന്നില്ല. രാവിലെ ഉള്ളത് രാവിലെ തന്നെ സെറ്റിൽ ചെയ്യാം, ഉച്ചയ്ക്ക് വേണം സെറ്റിൽ ചെയ്യാം. ഞാൻ പറഞ്ഞത് മാക്സിമം ടൈം കർത്താവ് പറഞ്ഞ എവിടാന്നറിയാവോ? സൂര്യൻ അസ്തമിക്കോളം. കാരണം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് സൂര്യൻ അസ്തമിക്കും എല്ലാവരും കിടക്കണം ഉറങ്ങും. ഉറങ്ങുന്നതിന് മുൻപ് തന്നെ സെറ്റിൽ ചെയ്യാം. എന്നിട്ട് കർത്താവ് ഇത് പറഞ്ഞപ്പോ ഒരു ഉപമയുടെ കർത്താവ് എന്ന് പറഞ്ഞു. എന്തുപമയാന്നറിയാവോ? ദൈവരാജ്യത്തിന്റെ ഉപമയാണ് കർത്താവ് പറഞ്ഞു. എടുത്തു, പെട്ടെന്ന് നമുക്ക് ആ ഭാഗം ഒന്ന് എടുത്തിട്ട് ഞാൻ നിർത്താം. താഴെ സുവിശേഷം നമുക്ക് പരിചയമുള്ള ഭാഗമാ, അതുകൊണ്ട് എല്ലാം വായിക്കണ്ട. 18:23
സ്വഹരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സാദൃശ്യം.
ആ മതി, അത് നമുക്ക് ഇനി ബാക്കി കാര്യം നമുക്ക് അറിയാം. ഒരാൾ എന്ത് ചെയ്തു? കണക്ക് നോക്കിയപ്പോൾ 24 10,000 താലന്ത് കടംപെട്ട് ഒരുത്തിനെ കൊണ്ടുവന്നു, വീട്ടുവാൻ വകയില്ലായാൽ ഭാര്യയും മക്കളെയും വെച്ച് കടം തീർക്കാൻ കൽപ്പിച്ചു. അവൻ എന്ത് ചെയ്യുന്ന ഒറ്റ കാര്യം ചെയ്തോളൂ, എനിക്ക് എന്നോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ചപ്പോൾ, ഈ 10,000 താലന്ത് എന്ന് പറയുമ്പോൾ ഒരു താലന്ത് ഈ സ്വർണത്തിന്റെ അളവാ. 10,000 താലന്ത് പറയുമ്പോൾ $1,000,000 ആ, കോടിക്കണക്കിന് രൂപയാ. ഏറ്റവും ചുരുങ്ങിയത് 2 crore rupees അവൻ കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇവൻ യജമാനോട് പറഞ്ഞു, യജമാനനെ ഞാൻ എങ്ങനെങ്കിലും തരാം, എന്നോട് ക്ഷമിക്കണമേ. ഒരൊറ്റ സിമ്പിൾ വേർഡില് യജമാൻ എന്ത് ചെയ്തു? മൊത്തം ക്ഷമിച്ചു കൊടുത്തു. ഇവൻ അധികം കാര്യങ്ങളൊന്നും ചെയ്തില്ലെന്ന്, ഇവൻ ഒന്നും ചെയ്തില്ല, എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളൊരു നിലവിളി കേട്ടപ്പോൾ യജമാനൻ എന്ത് ചെയ്തു? മൊത്തം ക്ഷമിച്ചു. ഇവൻ ആ ക്ഷമ കിട്ടി പോകുന്ന വഴിയില് വേറെ ഒരുത്തൻ ഇവൻ എന്ത് ചെയ്തു? 100 വെള്ളിക്കാശ് കടംപെട്ട ഒരുവനെ കണ്ടു. 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ 1 വെള്ളിക്കാശ് 1 ദിവസത്തെ സാലറിയാണ്. അപ്പൊ 100 വെള്ളിക്കാശ് ആകുമ്പോ 100 ദിവസത്തെ ശമ്പളം എത്ര രൂപ കാണും? 3 മാസത്തെ സാലറി. ഒരു വളരെ ചെറിയ എമൗണ്ട്. 2 crore കമ്പയർ നോക്കുകയാണെങ്കിൽ 3 മാസത്തെ ശമ്പളം എത്ര രൂപയുണ്ട്? അത് കടംപെട്ട ഒരുവനെ കണ്ടപ്പോൾ എഴുതിയിരിക്കുകയാണ്, നോക്കിക്കോണേ. കൂട്ടുദാസനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. അവന്റെ പെടലിക്ക് പിടിച്ചെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അവിടെ കൊണ്ടും തീർന്നില്ല. 29 അവൻ പറയാണ്, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നീർക്കാമെന്ന് അവനോട് അപേക്ഷിച്ചു. ഇവൻ അവന്റെ യജമാനോട് എന്ത് പറഞ്ഞോ അതേ കാര്യം ഇവനോടും പറഞ്ഞു, ഞാൻ തന്നീർക്കാൻ കേട്ടോ, എന്നോട് ക്ഷമിക്കണം. ഇവൻ എന്താ ചെയ്തേ? റെസ്പോൺസ് എന്താ? 30 അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വിട്ടോളം അവനെ തടവിലാക്കി വെച്ചു. ഓ, അവന്റെ കൂട്ടുകാരി കണ്ടപ്പം വിഷമമായി. ചെന്ന് ആദ്യത്തെ യജമാനോട് എന്ന് പറഞ്ഞു, യജമാനോട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ 33 എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസിനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു, കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവർ കയ്യിലേൽപ്പിച്ചു. 35 ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ, ആ വേർഡാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാദം. എങ്ങനെ ക്ഷമിക്കണം എന്നാ പറഞ്ഞത്? ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. സ്വർഗരാജ്യത്തിന്റെ ഉപമയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാം? യേശുവിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്ന് ആൾക്കാർ പറഞ്ഞതിന്റെ കാര്യം ഇത്രയും ബാക്കിയുള്ളതുകൊണ്ടാ. എന്റെ സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരാം. നമ്മൾ കർത്താവിനോട് എന്തേ പറഞ്ഞുള്ളതെന്ന് അറിയാവോ? എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ മൊമെന്റിൽ നമ്മുടെ മുഴുവൻ കടവും അവൻ ക്ഷമിച്ചു. നമ്മുടെ മുഴു ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളും 2 കോടിയായിട്ട് പോലും കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ പാപങ്ങൾ അവർ ജീവിതകാലം മുഴുവൻ ചെയ്തത്, ഇത് മുഴുവൻ കർത്താവ് ക്ഷമിച്ചു. പക്ഷേ നമ്മളിപ്പോൾ നമ്മളോട് തെറ്റിയുന്ന ആ 500 രൂപക്കാരൻ എന്ത് ചെയ്യുന്നറിയോ? അവന്റെ തൊണ്ടയ്ക്ക് പിടിക്കുക. ഒരു കാര്യം കൂടെ അവരോട് പറഞ്ഞു വെച്ചേച്ചു, എങ്ങനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞേ. നമ്മളൊരു തോന്നല്ല ജീവിക്കുന്നേ, ഞാൻ ക്ഷമിച്ചെന്ന്. ഇല്ല സഹോദരങ്ങളെ, ഹൃദയപൂർവം ക്ഷമിക്കണമെന്ന്. ഹൃദയപൂർവം ക്ഷമിച്ചെങ്കില് പിന്നെ ആ വ്യക്തിയെ കാണുമ്പോ എന്താ മുഖം പാടുന്നേ? ഹൃദയപൂർവം ക്ഷമിച്ചെങ്കിൽ പിന്നെന്താ ആ ഒരു ഒരു സ്നേഹത്തിന്റെ ഒരു പുഞ്ചിരിയില്ലാത്ത? ഹൃദയപൂർവം ക്ഷമിച്ചെങ്കിൽ എന്തുകൊണ്ടാ മാറിപ്പോകാനായിട്ട് ശ്രമിക്കുന്നേ? അതിന്റെ അർത്ഥം ഹൃദയപൂർവം ക്ഷമിച്ചിട്ടില്ല. ക്ഷമിച്ചു, പക്ഷെ ഇപ്പൊ ഫേസ് ചെയ്യുമ്പോ എന്തോ ഒരു ഒരു വൈക്ലബ്യം എന്ന് പറയത്തില്ലേ, ഒരു ബുദ്ധിമുട്ട്. പിന്നെ വാട്ട് ഇസ് ദാറ്റ്? ക്ഷമിച്ചിട്ടില്ല. ചിലര് മാറിപ്പോകുന്നുള്ളൂ, ചിലർ തൊണ്ടയ്ക്ക് പിടിച്ച് നിൽക്കുക പല രീതിയിലാണ്. ഇറ്റ്സ് വെരി സീരിയസ്. ബാക്കി കാര്യം പോലെ അല്ല. ഞാൻ വിചാരിക്കുന്നത് വ്യഭിചാരത്തെക്കാളും സീരിയസ് അക്ഷമിക്കാത്ത കാര്യം. കാരണം എത്ര ക്ലിയർ ആയിട്ട് യേശു പറയുന്നേ, ഹൃദയപൂർവം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. സൗരങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാനായിട്ടുണ്ടോ? ക്ഷമിക്കാത്തവന്റെ പ്രാർത്ഥന പോലും ദൈവത്തിന് വെറുപ്പാണ്. അവൻ സ്തോത്രം പറയുമ്പോ ദൈവം മുഖം തിരിച്ചു കളയും. കാരണം എന്താ? യേശു അതുകൊണ്ടാ പറഞ്ഞത്, നീയും നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ യാഗവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനോട് നിരക്കുക. സെറ്റിൽ വിത്ത് യുവർ ബ്രദർ ആൻഡ് കം ബാക്ക്. ഇല്ലെങ്കിൽ ദൈവത്തിന് അത് വെറുപ്പാ. ആ സ്തോത്രം, ആ സ്തുതി ദൈവത്തിന് അറുപ്പാ. അവൻ മുഖം തിരിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, ഹൃദയപൂർവ്വം ക്ഷമിച്ചോ? ആരെങ്കിലുമായിട്ട് സെറ്റിൽ ചെയ്യാനായിട്ടുണ്ടോ? ക്ഷമ പറയാനായിട്ടുണ്ടോ? സ്വരങ്ങൾ ക്ഷമ പറയാന്ന് പറഞ്ഞാൽ താഴ്മയുള്ളവർക്ക് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു, താഴ്മയുള്ളവർക്കേ ക്ഷമ ചോദിക്കാൻ പറ്റുള്ളൂ. ക്ഷമ ചോദിക്കാൻ മനസ്സില്ലെങ്കിൽ അതിന്റെ റൂട്ട് തപ്പിപ്പോയ കണ്ടെത്തുന്ന കാര്യം ഇതാണ്, എന്റെ ജീവിതത്തിൽ താഴ്മയും കൂടെ ഇല്ല, അതുകൊണ്ടത് പറയാനും കൂടെ പറ്റാത്ത. ഗോഡ് ഈസ് ടേക്കിംഗ് തിങ്സ് വെരി സീരിയസ്ലി. നമ്മൾ വിചാരിക്കുന്ന പോലെ ദൈവം ലൈറ്റ് ആയിട്ട് എടുക്കുന്ന കാര്യമല്ല, വളരെ സീരിയസ് ആ, വളരെ സീരിയസ് ആ. നമുക്ക് വേണമെങ്കിൽ ക്ഷമിക്കാതെ ഈ മുകളിൽ എന്ത് ചെയ്യാം, താഴെ മുറി കൊണ്ടപ്പോഴും മുകളിൽ ഒരു ഓയിന്റ്മെന്റ് ഒക്കെ പരട്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ അധികാരം സാധിക്കത്തില്ല. ദൈവത്തിന്റെ കൃപയുടെ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെടുന്നു. ഒരിക്കൽ സഹോദരി പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വളരെ മോശമായിട്ട് സഹോദരിയെ ഉപദ്രവിച്ച ഒരാളോട് ആ മകൻ കേസ് കൊണ്ട കൊടുക്കാനായിട്ട് പോയി. അപ്പം ആ സഹോദരി മകനോട് പറഞ്ഞു, മോനെ നീ കേസൊന്നും കൊടുക്കണ്ട, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചു, ഇല്ല എങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ആ വ്യക്തിയുടെ കൂടെ ജയിലിൽ ജീവിക്കേണ്ടി വരും. ലിറ്ററൽ ജയിലല്ല, മനസ്സിന്റെ തടവറയിൽ ജീവിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചു. ക്ഷമിക്കാത്തവരെല്ലാം അവരെ കൂടെ കൊണ്ടു നടക്കുക ജയിലിൽ, അവരും അവരുമുണ്ട്, ക്ഷമിക്കാൻ മറ്റേ ആളും ഉണ്ട്. അനേകർ ആത്മീയമായിട്ട് ഫ്രീ അല്ല, ഹൃദയത്തില് ആ ഒരു വിശാലതയില്ല. വൈ? എന്താ റീസൺ? ഞാൻ ചോദിക്കുന്നു, നമുക്ക് എല്ലാവരെയും ഒരുപോലെ ചെന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ചെന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്, എവിടെയോ ക്ഷമിക്കാത്ത എന്തോ കാര്യം കിടപ്പുണ്ട്. സെറ്റിൽ ഇറ്റ്. ഒറ്റ കാര്യം ചിന്തിച്ചാൽ അത് ക്ഷമിക്കാൻ എളുപ്പമോ? എന്റെ ദൈവം എന്നോട് ക്ഷമിച്ചത് എങ്ങനെയാ? എന്റെ പാപങ്ങളെ ഞാൻ ക്ഷമിക്കണേ എന്ന് ഒരുപാട് പറഞ്ഞുള്ളൂ. എന്റെ പാപങ്ങളെ ആഴിയുടെ ആഴങ്ങളിൽ വലിച്ചെറിഞ്ഞു കളഞ്ഞു, എന്റെ പാപങ്ങളെ പുറകിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു, എന്റെ പാപങ്ങളെ ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ മാറ്റി കളഞ്ഞു, എന്റെ എല്ലാ പാപങ്ങളെയും ക്ഷമിച്ചു. ഇത്രയും ക്ഷമിച്ച, എന്നോട് ക്ഷമിച്ച കർത്താവിന്റെ ആ ക്ഷമ ഞാൻ തിരിച്ചറിഞ്ഞിട്ട് എന്റെ കൂട്ടു സഹോദരൻ അല്ലെങ്കിൽ കൂട്ടു സഹോദരി ഇനിയിപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്നാ ഈ ഈ ക്ഷമിക്കുന്ന കാര്യം ഈ ചർച്ചി മാത്രമുള്ളവരോട് ക്ഷമിച്ചാൽ മതി, അതായത് വിശ്വാസികളായവരോട് മാത്രം എന്ത് ചെയ്താൽ മതി, ആ ക്ഷമിച്ചാൽ മതി, സഹോദരൻ എന്ന് പറഞ്ഞാൽ എല്ലാം വിശ്വാസിയ. എവിടെ നോക്കി ഉപദേശം വരുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. സോരെ ശത്രുവിനെ സ്നേഹിക്കണമെന്നുള്ള പ്രമാണം പഠിപ്പിച്ച കർത്താവിന്റെ ഹൃദയം നമ്മൾ തിരിച്ചറിയണം. നീ വേറൊരു കാര്യമുണ്ട്, നമ്മൾ അല്ലെങ്കിൽ ഒരു ഉടക്കം വെച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, എന്നാ അറിയോ, ഓൾ ഇന്ത്യൻസ് ആർ മൈ ആ. അപ്പൊ പിന്നെ എല്ലാരോടും ക്ഷമിക്കാം, അറ്റ്ലീസ്റ്റ് ഇന്ത്യക്കാരോടെങ്കിലും ക്ഷമിക്കാം. പിന്നെ ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, യൂണിവേഴ്സൽ ബ്രദർഹുഡ്, ലോകത്തിലുള്ള എല്ലാവരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ പറഞ്ഞ എവിടെങ്കിലും നമ്മൾ ഒരു ഉടക്കി വെക്കാനായിട്ട് നോക്കുക. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ചർച്ചിലുള്ളവരോട് ഫസ്റ്റ്, അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഇതിന് വെളിയിലുള്ള നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അവര് ക്ഷമിച്ചോല്ലോ, ദാറ്റ് ഈസ് ഡിഫറൻസ്. നമ്മൾ ഇന്ന് ക്ഷമ ചോദിച്ചാൽ അവര് പറയും എന്നാ നമ്മളെ ഒരുപക്ഷെ നമ്മളെ അപമാനിച്ചിറക്കിടുവായിരിക്കും, ദാറ്റ് ഈസ് അപ് ടു ദം, അത് അവരുടെ കാര്യമാണ്. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് സെറ്റിൽ ചെയ്യുവാൻ, അതുകൊണ്ട് അവർ കഴിയുന്നിടത്തോളം എല്ലാവരോടും സമാധാനം ആചരിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിപ്പീൻ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.